യെഹെസ്കേൽ പ്രവചനത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. 33 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ഭാവിയിൽ സ്വന്തം ദേശത്ത് മടങ്ങിയെത്തി ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിത്തീരുമ്പോൾ അവർ അനുഭവിക്കാൻ പോകുന്ന പുതിയ ജീവിതത്തെക്കുറിച്ചാണല്ലോ പ്രതിപാദിക്കുന്നത്. ഈ ഒടുവിലത്തെ 9 അധ്യായങ്ങളിൽ ഇസ്രായേലിന്റെ ഈ പുതിയ ജീവിത രീതി എങ്ങനെ സ്ഥാപിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്, ആശ്ചര്യകരമാണ്. ആ ജനത്തിനിടയിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നതിന്റെ പ്രതീകമായി ഒരു പുതിയ ആലയം പണിയപ്പെടാൻ പോകുന്നു. 40 മുതൽ 43 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം അതാണ്. 44 മുതൽ 46 വരെ അധ്യായങ്ങളിൽ ഒരു പുതിയ ആരാധനാ രീതിയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 47 48 അധ്യായങ്ങളിൽ അവരുടെ ദേശത്തെ സംബന്ധിച്ചുള്ള ദർശനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ അനുഗ്രഹപൂർണമാകുന്ന ഈ ദേശത്ത് പങ്കില്ലല്ലോ എന്ന് പരിതപിക്കുകയാണോ താങ്കൾ? ഒരു ദൈവവൈദലെങ്കിൽ താങ്കൾ നിരാശപ്പെടേണ്ട. ഈ സമയത്ത് അക്ഷരികമായും താങ്കൾ ക്രിസ്തുവിനോടും തൻ്റെ ശരീരമാകുന്ന സഭയിലെ സകല വിശുദ്ധന്മാരോടും ഒപ്പമായിരിക്കും ഈ ഭൂമിയേക്കാൾ തികച്ചും മനോഹരമായ ഒരു സ്ഥാനത്ത്. ശരി, നമുക്ക് സഹസ്രാബ്ദ രാജ്യത്തിലെ ആലയത്തിന്റെ വർണ്ണന ഇനിയും അല്പം ശ്രദ്ധിക്കാം. യെഹെസ്കേൽ 40 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളിൽ സഹസ്രാബ്ദ ദേവാലയത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സഹസ്രാബ്ദ ആലയമായതുകൊണ്ട് അതൊന്ന് കാണാനും അതിനകത്തൊന്ന് പ്രവേശിക്കാനും വാസ്തവത്തിൽ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അവിടെ ആരാധന അർപ്പിക്കാൻ എനിക്കുദ്ദേശമില്ല. കാരണം എന്താണെന്നോ, ഈ ആലയം ഭൂമിയിൽ തന്നെയാണ്. എന്നാൽ ഈ പറയുന്ന സമയത്ത് വെളിപാട് പുസ്തകം 21 അധ്യായത്തിൽ പറയുന്ന പുതിയ യെരുശലേമിലേക്ക് ഞാൻ പോയി കഴിഞ്ഞിരിക്കും. ഒരു വിശ്വാസിയുടെ നിത്യതയിലെ വിലാസം, മേൽവിലാസം അതായിരിക്കും. നിത്യതയിലെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് താങ്കളുടെ വിലാസം ആർക്കെങ്കിലും കൊടുക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ ഏത് തെരുവിന്റെ പേരായിരിക്കും കൊടുക്കേണ്ടത് എന്നെനിക്കറിയില്ല. പക്ഷേ ഏത് പട്ടണത്തിന്റെ പേരാണ് എന്നുള്ളത് എനിക്കറിയാം. അവിടെ എല്ലാവരും തമ്മിൽ തമ്മിൽ അറിയുന്നവരുമായിരിക്കും. ആ പട്ടണം പുതിയ യെരുശലേമായിരിക്കും. ഈ പട്ടണത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്ന ഒരു കാര്യം, മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു എന്നത്രേ. വെളിപാട് 21:22. അതുകൊണ്ട് സഭ പോകുന്നത് ആലയമില്ലാത്ത ഒരു സ്ഥലത്തേക്കായിരിക്കും. അങ്ങനെ ഒന്ന് നമുക്ക് ആവശ്യമില്ല. എന്നാൽ 1000 വാഴ്ചക്കാലത്ത് ഭൂമിയിൽ ഒരു ആലയമുണ്ടായിരിക്കും. ഒരു ആലയം ഇല്ലാതിരിക്കുന്നതിൻ്റെ ആ അവസ്ഥ വാസ്തവത്തിൽ ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട്. ആലയത്തിന് വേണ്ടിയും അതിനോടനുബന്ധിച്ചുള്ള ആ സമ്പത്തിന് വേണ്ടിയുമുള്ള പിടിയും വലിയും കേസും കൂട്ടവും ഒക്കെ കാണുമ്പോൾ താങ്കൾക്കും അങ്ങനെ തോന്നുന്നുണ്ടല്ലേ. ആരാധനയ്ക്കായി കൂടി വരുവാൻ ഒരു ആലയം ഉണ്ടാകുന്നത് നന്ന്. പക്ഷേ അത് കർത്താവ് പറഞ്ഞതുപോലെ കള്ളന്മാരുടെ ഗുഹയായി തീർന്നാലോ? വീണ്ടെടുക്കപ്പെട്ടവരെ സംബന്ധിച്ച് ദൈവവചനം ചോദിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നത്രേ. 1 കൊരിന്ത്യർ 3:16. ഭിന്നതയും പിണക്കവും വ്യവഹാരവും ഒക്കെ ഉള്ളിടത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമോ? ആ ആലയം എത്ര പുരാതനത്വമോ മനോഹരത്വമോ ഉള്ളതായാലും ഒരു ദൈവപൈതലിനത് പ്രയോജനപ്രദമാണോ? ഇവിടെ ഇത് മനോഹരമായ ഒരു ഭാവി പട്ടണം വിശ്വാസിക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു. ദൈവമായ കർത്താവും കുഞ്ഞാടും ആലയമായിരിക്കുന്ന ഇടത്തേക്ക്, പുതിയ യെരുശലേമിലേക്ക് തന്നെ നാം പോകാനിരിക്കുന്നു. നാം അവിടെ അവരോടൊപ്പമായിരിക്കും. അതെത്ര ആശ്ചര്യകരമാണ്! ഇന്ന് ഭാവന ചെയ്യാൻ പോലും നമുക്കാവില്ല സുഹൃത്തെ. യെഹെസ്കേൽ പ്രവചനത്തിൽ ചില പുരോഗതികളും അതുപോലെ തന്നെ ചില വികാസങ്ങളും നാം കണ്ടു കഴിഞ്ഞു. ശത്രുവിനെ നശിപ്പിച്ചതിന് ശേഷം ഇസ്രായേൽ സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അന്ന് ഭൂമിയിൽ ഒരു ആലയമുണ്ടായിരിക്കും. നാം ഇപ്പോൾ ഈ ഭൂമിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഇസ്രായേലിനെക്കുറിച്ചും രക്ഷിക്കപ്പെടുന്ന ജാതീയ രാഷ്ട്രങ്ങളെക്കുറിച്ചും നാം സംസാരിക്കുകയാണ്. ക്രിസ്തുവിന്റെ സഭ അങ്ങ് അകലെ ക്രിസ്തുവിനോടൊപ്പം പുതിയ യെരുശലേമിലാകുന്നു. 40 അധ്യായത്തിൽ നാം എത്തി നിൽക്കുകയാണ്. 1 അധ്യായത്തിന്റെ 1 ഞാനിന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഞങ്ങളുടെ പ്രവാസത്തിന്റെ 25 ആരംഭത്തിങ്കിൽ 10 നഗരം പിടിക്കപ്പെട്ടതിന്റെ 14 തന്നെ, അന്നേ തീയതി തന്നെ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. എന്നെ അവിടേക്ക് കൊണ്ടുപോയി. യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെടുകയും ദേവാലയം ചുട്ടരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ യെഹെസ്കേൽ ഇപ്പോൾ കാണാൻ പോകുന്നത് സഹസ്രാബ്ദ രാജ്യത്തിൽ പട്ടണത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആലയമാണ്. രണ്ടു മൂന്ന് വാക്യങ്ങൾ. ദിവ്യ ദർശനങ്ങളാൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്നു ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി. അതിന്മേൽ തെക്ക് മാറി ഒരു നഗരത്തിൻ്റെ രൂപം പോലെ ഒന്ന് കാണുവാനുണ്ടായിരുന്നു. അവൻ എന്നെ അവിടെ കൊണ്ടുവന്നു. അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ കാഴ്ചയ്ക്ക് താമരം പോലെയായിരുന്നു. അവൻ്റെ കയ്യിലൊരു ചണച്ചരടും അളവുതെണ്ണും ഉണ്ടായിരുന്നു. അവൻ പടിവാതിൽക്കൽ നിന്നു. തിരുവചനത്തിൽ ഓരോ സമയത്തും ഒരു മനുഷ്യൻ അളവുതെണ്ണുമായി നിൽക്കുന്നതായി നാം കാണുന്നുണ്ട്. മിക്കവാറും അത് ഒരു ദൂതനായിരിക്കും. ഇവിടെയും അങ്ങനെ ഒരു ദൂതനെയാണ് നാം കാണുന്നത്. ഇതിൻ്റെ അർത്ഥമെന്താണ്? ഭൂമിയിലെ തൻ്റെ ജനങ്ങളോട് ഇടപെടാനായി ദൈവം തയ്യാറെടുത്തുകൊണ്ട് ഇരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും വെളിപ്പാടിലും നാം ഇത് വീണ്ടും കാണുന്നുണ്ട്. നാലാം വാക്യം. ആ പുരുഷൻ എന്നോട്, മനുഷ്യപുത്ര, നീ കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വെക്കുക. ഞാൻ അവ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീ കാണുന്നതൊക്കെയും ഇസ്രായേൽ ഗ്രഹത്തോട് അറിയിക്ക എന്ന് കൽപ്പിച്ചു. യെഹെസ്കേലിൻ്റെ ഈ യാത്ര അക്ഷരീകമായിരുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഭാവിയിലെ സഹസ്രാബ്ദ രാജ്യത്തെ ആലയത്തെക്കുറിച്ചുള്ള ദർശനം അവനെ കാണിക്കുകയായിരുന്നു. അഞ്ചാം വാക്യം. എന്നാൽ ആലയത്തിന് പുറമെ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. ആ പുരുഷന്റെ കയ്യിൽ 6 മുഴം നീളമുള്ള ഒരു അളവുതണ്ണുണ്ടായിരുന്നു. മുഴമോ ഒരു മുഴവും 4 വിരലും അത്രേ. അവൻ മതിൽ അളന്നു. വീതി 1 തണ്ണ്, ഉയരം 1 തണ്ണ്. അഞ്ചാം വാക്യത്തിൽ തുടങ്ങി ഈ അധ്യായങ്ങളിലൂടെ നാം മുന്നോട്ട് വരുമ്പോൾ ഈ ആലയത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ വിവരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആലയത്തിൻ്റെ പരിസര പ്രദേശത്തെക്കുറിച്ചുള്ള വിവരണം തന്നിട്ടുള്ളത് തികച്ചും മനോഹരമായിരിക്കുന്നു. 40-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിലേക്കാണ് ഞാൻ ഇനിയും വരുന്നത്. 40-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. അവിടെ നാം വായിക്കുന്നത്, ഗോപുരത്തിൻ്റെ ഭൂമുഖത്ത് ഇപ്പുറത്ത് 2 മേശയും അപ്പുറത്ത് 2 മേശയും ഉണ്ടായിരുന്നു. അവയുടെ മേൽ ഹോമയാഗവും പാപയാഗവും അകൃത്യയാഗവും അർക്കും. 39-42 വരെയുള്ള വാക്യങ്ങളിൽ ലേവ്യ പൗരോഹിത്യപ്രകാരമുള്ള ആരാധനാക്രമങ്ങളുടെ മോശീക സമ്പ്രദായം നിലവിൽ വരുന്നതാണ് നാം കാണുന്നത്. അവിടെ ഹോമയാഗമുണ്ട്, പാപയാഗമുണ്ട്, അകൃത്യയാഗമുണ്ട്. 41-ാം വാക്യം നോക്കിക്കാട്ടെ. ഗോപുരത്തിൻ്റെ പാർശ്വഭാഗത്ത് ഇപ്പുറത്ത് 4 അപ്പുറത്ത് 4 ഇങ്ങനെ 8 മേശയുണ്ടായിരുന്നു. അവയുടെ മേൽ അവർ യാഗങ്ങളെ അർക്കും. സഹസ്രാബ്ദ ആലയത്തിൽ യാഗങ്ങൾ അർപ്പിക്കപ്പെടുന്നതാണ്. ഇതേക്കുറിച്ച് 45-ാം അധ്യായത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ഇനി 47-ാം വാക്യം നോക്കിക്കാട്ടെ. അവൻ പ്രാകാരത്തെ അളന്നു. അത് 100 മുഴം നീളവും 100 മുഴം വീതിയും ഇങ്ങനെ ചതുരശ്രമായിരുന്നു. യാഗപീഠമോ ആലയത്തിൻ്റെ മുൻവശത്തായിരുന്നു. ഓ, ഈ ആലയത്തിൽ യാഗങ്ങൾ നടത്താനായി ഒരു യാഗപീഠം ഉണ്ടായിരിക്കും എന്ന വസ്തുതയിലേക്കാണ് ഈ വാക്യം പിന്നെയും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇന്ന് പക്ഷേ യെരുശലേമിൽ അങ്ങനെ ഒരു യാഗപീഠമില്ല. ഇന്ന് അവിടെയുള്ള യാഥാസ്ഥിതികരായ യഹൂദർ ഈ യാഗപീഠത്തെക്കുറിച്ച് വളരെ ആകാംക്ഷയുള്ളവരാണ്. എന്നാൽ പുരോഗമനവാദികളായ യഹൂദന്മാർ അങ്ങനെയുള്ള ചിന്തകളെല്ലാം തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും സഹസ്രാബ്ദ ദേവാലയത്തിൽ ഒരു യാഗപീഠം ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സഹസ്രാബ്ദ ആലയത്തിൽ നമുക്ക് ആരാധന എങ്ങനെയെന്നറിയാൻ താല്പര്യമില്ലേ? 43-46 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് അതേക്കുറിച്ചാണ്. സഹസ്രാബ്ദ ആലയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം താങ്കൾ പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. സലോമോന്റെ ആലയത്തിൽ ഒടുവിലത്തെ നാളുകളിൽ ഷെക്കേന മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം അതിൽ നിന്ന് നീങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇവിടെ 43-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ മഹത്വം ആലയത്തിൽ മടങ്ങി വരുന്നതായി നാം കാണുന്നു. അതുപോലെ സഹസ്രാബ്ദ ആലയത്തിലെ ഈ ആരാധനയിൽ ഇസ്രായേൽ ഇപ്പോൾ ഒരുവനെ ആരാധിക്കുന്നതായും നാം കാണുന്നു. ആ വ്യക്തി കർത്താവായ യേശുക്രിസ്തു ആകുന്നു. ഞാൻ ഇനിയും 43-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 43-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കട്ടെ. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടിരുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ദൈവത്തിന്റെ മഹത്വം കിഴക്ക് നിന്ന് വന്ന് ആലയത്തെ നിറയ്ക്കുന്നു. ഇത് ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവാണ്. ഷെക്കീന മഹത്വം അവനോടൊപ്പമുണ്ട്. 2000-ത്തോളം വർഷം മുമ്പ് അവൻ ബേത്ലഹേമിൽ വന്നപ്പോൾ ദൈവമഹത്വം അവനോടൊപ്പം ഇല്ലായിരുന്നു. ദൈവത്വത്തിന്റെ മഹിമകളെല്ലാം വെടിഞ്ഞ് ദാസരൂപം എടുത്തുകൊണ്ടായിരുന്നു അന്ന് അവൻ ഭൂമിയിൽ അവതരിച്ചത്. ഇനിയും 43-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. പ്രത്യക്ഷമായ കർത്താവിന്റെ വരവ് കിഴക്ക് നിന്നും ആയിരിക്കും. ഇത് നാം വീണ്ടും 44-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പിന്നെ അപ്പോൾ പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശരിയാകില്ലല്ലോ എന്നാണ് താങ്കൾ ചിന്തിക്കുന്നില്ലേ? ഓർക്കുക, ഇത് സഭ എടുക്കപ്പെട്ടതിന് ശേഷമായിരിക്കും. സഭാകാലത്തിന് ശേഷമുള്ള ഭൂമിയിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇന്ന് വിശ്വാസികൾ കർത്താവിന്റെ വരവ് പ്രതീക്ഷിക്കുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല, വടക്ക് നിന്നല്ല, പിന്നെയോ അത് മധ്യാകാശത്തിൽ നിന്നാണ്, ഉയരത്തിൽ. അവിടെ നിന്നാണ് വിശ്വാസി കർത്താവിന്റെ സ്വരം കേൾക്കാൻ പോകുന്നത്. 19-ാം വാക്യം നോക്കിക്കാട്ട്, 43:19. എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്തു വരുന്ന സാദോക്കിന്റെ സന്തതിയിലുള്ള ലേവ്യരായ പുരോഹിതന്മാർക്ക് നീ പാപയാഗമായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഈ ഭാഗത്ത് സഹസ്രാബ്ദ ആലയത്തിലെ ആരാധനയെക്കുറിച്ചാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന യാഗങ്ങൾ സ്വഭാവത്തിൽ ഓർമ്മയ്ക്കായുള്ളതായിരിക്കും. അത് പിന്നിലേക്ക് ക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രവൃത്തിയിലേക്കായിരിക്കും നോക്കുക. പഴയ നിയമത്തിലെ യാഗങ്ങൾ ഭാവിയിലെ ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലേക്ക് നോക്കിയതുപോലെ. 45-ാം അധ്യായത്തിൽ ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നാം കാണുന്നുണ്ട്. 45-ാം അധ്യായത്തിൽ യെഹെസ്കേൽ പറയുന്നത് ഒരു പ്രഭു കിഴക്കേ ഗോപുരത്തിലൂടെ പട്ടണത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ്. ഞാനത് 44-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിലൂടെ ഒന്ന് വായിക്കട്ടെ. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. പ്രഭുവോ, അവൻ പ്രഭുവായിരിക്കിയാൽ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അവൻ ആ ഗോപുരത്തിന്റെ ഭൂമുഖത്തു കൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോവുകയും വേണം. ഇവിടെ ഇന്നത്തെ യെരുശലേമിന്റെ കിഴക്കേ ഗോപുരം അടച്ചിരിക്കുകയാണ്. അത് മുഴുവൻ മതിൽ കെട്ടി മറച്ചിരിക്കുന്നു. സഹസ്രാബ്ദാൽ പൂർവ്വവാദക്കാരായ ചിലർ ചിന്തിക്കുന്നത് ഇത് യെഹെസ്കേലിന്റെ ഈ വാക്യത്തിന്റെ നിവൃത്തിയാകുന്നു എന്നത്രേ. മശിഹായുടെ വരവ് വരെ ഇത് അടഞ്ഞുകിടക്കും എന്നവർ ചിന്തിക്കുന്നു. പക്ഷേ ഇതിനോട് വിയോജിക്കാൻ 2 കാരണങ്ങളുണ്ട്. ആരാണ് ഈ പ്രഭു? അവൻ ക്രിസ്തുവാണോ? ഇവിടെ പറയുന്ന ഇനിയും വരുന്ന ഈ പ്രഭു കർത്താവായ യേശുക്രിസ്തു അല്ല എന്നാണ് എന്റെ പക്ഷം. ഈ പ്രഭു യാഗം നടത്തുന്നതായും ദൈവത്തെ ആരാധിക്കുന്നതായും യെഹെസ്കേൽ 45-46 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ക്രിസ്തുവാകാൻ സാധ്യതയില്ല. കർത്താവായ യേശുക്രിസ്തു ദൈവമാകുന്നു. അവൻ ഒരിക്കലും തനിക്കായി യാഗം കഴിച്ചിട്ടില്ല, യാഗം കഴിക്കുകയുമില്ല. അതവന് ആവശ്യമില്ല. അവൻ ഇപ്പോഴും ഇങ്ങനെ ചോദിക്കാൻ കഴിയും, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്ന്. അതുകൊണ്ട് ഈ പ്രഭു കർത്താവായ യേശുക്രിസ്തു അല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രഭു ദാവീദാകുന്നു എന്നത്രേ. പല വേദ പഠിതാക്കളും ഇത് ദാവീദാണെന്ന് കരുതുന്നില്ല. എന്നാൽ ഇത് യേശു ആണെന്നും അവർ കരുതുന്നില്ല കേട്ടോ. അവരിൽ പലരും ചിന്തിക്കുന്നത് ഈ പ്രഭു ദാവീദിന്റെ വംശാവലിയിൽപ്പെട്ട മറ്റൊരുവനാണെന്നത്രേ. രണ്ടാമതായി, ഇവിടെ പ്രതിപാദിക്കുന്നത് നിശ്ചയമായും പട്ടണത്തിന്റെ ഗോപുരത്തെക്കുറിച്ചല്ല, ആലയത്തിന്റെ ഗോപുരത്തെക്കുറിച്ചാണ്. ആലയം ഇതുവരെയും അവിടെ ഇല്ല എന്നത് വ്യക്തമാണല്ലോ. ഇവിടെ പറയുന്ന കാര്യം സംഭവിക്കുന്നതിന് മുമ്പായി എങ്ങനെയായാലും ആലയം അവിടെ പണിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മതിൽ കെട്ടി മറച്ച ഇപ്പോഴത്തെ ഗോപുരം ഇതുമായി ഒരു വിധത്തിലും ബന്ധപ്പെടുന്നില്ല. ഒരുപക്ഷേ ഇത് മാറ്റപ്പെട്ടതിന് ശേഷം ഒരു പുതിയ ഗോപുരം അവിടെ പണിയപ്പെടുമായിരിക്കും. ഏതായാലും ഇപ്പോൾ അവിടെയുള്ള മതിൽ ക്രിസ്തുവിന് പരിചയമുള്ളതോ യെഹെസ്കേലിന് പരിചയമുള്ളതോ അല്ല എന്നുറപ്പാണ്. അത് രണ്ടും വളരെ പണ്ടേ നശിപ്പിക്കപ്പെട്ടിരുന്നു. 45-ാം അധ്യായം പറയുന്നത് പെസഹ പെരുന്നാൾ പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ്. 45-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 18-ാം വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, 1-ാം മാസം 1-ാം തീയതി നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെ എടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം വരുത്തണം. പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തത്തിൽ കുറെ എടുത്ത് ആലയത്തിന്റെ മുറിച്ചുവരിലും യാഗപീഠത്തിന്റെ തട്ടിന്റെ 4 കോണിലും അകത്തെ പ്രാകാരത്തിന്റെ ഗോപുരത്തിന്റെ മുറിച്ചുവരിലും പുരട്ടേണം. 20-ാം വാക്യം നാം വായിക്കുന്നു, അങ്ങനെ തന്നെ നീ 7-ാം മാസം 1-ാം തീയതിയും അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചു പോയവന് വേണ്ടി ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായച്ചിത്തം വരുത്തണം. 1-ാം മാസം 14-ാം തീയതി മുതൽ നിങ്ങൾ 7 ദിവസത്തേക്ക് പെസഹ പെരുന്നാൾ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. അന്ന് പ്രഭു തനിക്ക് വേണ്ടിയും ദേശത്തിലെ സകല ജനത്തിനു വേണ്ടിയും പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം. ഈ പെസഹ നിശ്ചയമായും ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 1 കൊരിന്ത്യർ 5:7 പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ എന്നത്രേ. ഈ ഭാഗത്ത് ഒരു പ്രധാന ചോദ്യത്തിന് നാം ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിലെ സകല യാഗങ്ങളും ക്രിസ്തുവിൽ നിവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് സഹസ്രാബ്ദ രാജ്യത്തിൽ എന്തുകൊണ്ടാണ് ഈ യാഗങ്ങളെ അവർ പിന്നെയും പുനഃസ്ഥാപിച്ചിരിക്കുന്നത്? ഇത് താങ്കൾ ചോദിക്കാൻ തുടങ്ങുകയായിരുന്നല്ലേ. അക്ഷരികമായി 1000 ആണ്ട് വാഴ്ച ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ സഹസ്രാബ്ദാൽപൂർവവാദത്തിൽ വിശ്വസിക്കുന്നവർക്കെതിരെ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളിയാണിത്. പക്ഷേ ഞാനിതിൽ ഒരു പ്രശ്നവും കാണുന്നില്ല. സഹസ്രാബ്ദത്തിൽ അർപ്പിക്കപ്പെടുന്ന യാഗങ്ങൾ പിന്നിലേക്ക് ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലേക്കാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് കർത്താവിന്റെ മേശയിലൂടെ നാം ചെയ്യുന്നത് പോലെ തന്നെ ചിലർ ചോദിച്ചേക്കും, എന്തുകൊണ്ട് ഈ അക്ഷരികമായ ബലി ആവശ്യമായിരിക്കുന്നുവെന്ന്. എന്റെ സുഹൃത്തെ, ഈ മനുഷ്യ സമൂഹം പാഠം പഠിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്. ഇതേ കാരണത്താൽ തന്നെ ഞാൻ വിചാരിക്കുന്നു ക്രിസ്തുവിന്റെ രക്തം അക്ഷരികമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. എത്ര ഭയങ്കരമായ കുഴിയിൽ നിന്നാണ് നമ്മെ രക്ഷിച്ചതെന്ന് നമുക്ക് വെളിപ്പെടുത്തേണ്ടതിനായി അതവിടെ കാണും. പാപത്തിൽ നിന്നും നരകത്തിൽ നിന്നും ഉള്ള നമ്മുടെ വീണ്ടെടുപ്പ് വളരെ കഠിനമായ ഒരു പ്രവൃത്തിയായിരുന്നു. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി. സഭയെ ഇത് ഓർമ്മപ്പെടുത്താനായി ക്രിസ്തുവിന്റെ രക്തം സ്വർഗത്തിലുണ്ടായിരിക്കും. അതുപോലെ ഇസ്രായേൽ ജനത്തെ എങ്ങനെ വീണ്ടെടുത്തു എന്ന് ഓർമ്മപ്പെടുത്തേണ്ടതിനായി ഈ ഭൂമിയിൽ അന്ന് യാഗങ്ങളും പുനഃസ്ഥാപിക്കപ്പെടും. ദേശത്തെ സംബന്ധിച്ചുള്ള ദർശനമാണ് ഇനിയും Ezekiel 47-48 അധ്യായങ്ങളിൽ സഹസ്രാബ്ദ രാജ്യത്തിലെ ദേശത്തെക്കുറിച്ചുള്ള ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ 2 വാക്യങ്ങൾ, 47:1-2 വാക്യങ്ങൾ, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ, ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്ത് കൊണ്ടിരുന്നു. പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി. വെള്ളം വലത്ത് ഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അതായത് ഇത് യാഗപീഠത്തിൽ നിന്നുമാണ് വരുന്നത്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ് ഈ യാഗപീഠം. എനിക്കും താങ്കൾക്കും വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ മരണം മൂലമാണ് സുഹൃത്തെ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ സകലതും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ കാണുന്ന ജലം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ഈ ഭാഗത്തു നിന്നും പല ആത്മീക പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. 3-ാം വാക്യം, ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം നരിയാണിയോളം ആയി. വെള്ളം നരിയാണിയോളമായി എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു വിശ്വാസിയുടെ ആത്മാവിലുള്ള നടപ്പിനെയാണ് കാണിക്കുന്നത്. 4-ാം വാക്യം, അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി, വെള്ളം അരയോളമായി. വെള്ളം മുട്ടോളമായി എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. വെള്ളം അരയോളമായി എന്ന് പറയുന്നത് ശുശ്രൂഷയാണ് കാണിക്കുന്നത്. നമ്മുടെ നടപ്പും ശുശ്രൂഷയും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൽ നമുക്കുള്ള വീണ്ടെടുപ്പിലാണ്. 5-ാം വാക്യം, അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ കഴിയാതെ വണ്ണം ഒരു നദിയായി, വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദി, ഇത് സൂചിപ്പിക്കുന്ന ആത്മാവിന്റെ നിറവാണ്. ആത്മാവിൻ്റെ നിയന്ത്രണം. ഈ ജനത്തിന്മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകരുന്ന ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു നാളിലേക്കാണ് ഇത് നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്നത്. ഇന്ന് ദൈവം അത് ചെയ്യുന്നില്ല. യെഹെസ്കേൽ 48-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങൾക്കായി ദേശം വിഭജിച്ച് നൽകപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. ഇതിൽ ദാനിൻ്റെ ഗോത്രം നമ്മുടെ പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്നു. 48-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. 48:12, അങ്ങനെ അത് അവർക്ക് ലേവ്യരുടെ അതിരിങ്കൽ ദേശത്തിൻ്റെ വഴിപാടിൽ നിന്നൊരു വഴിപാടും അതിപരിശുദ്ധവും ആയിരിക്കണം. ഇവിടെ സഹസ്രാബ്ദ രാജ്യത്തിൽ ദാനും ഓഹരി ഉണ്ടായിരിക്കും. മഹാവീടന കാലത്ത് മുദ്രയേറ്റ 144,000 പേരുടെ കൂട്ടത്തിൽ ദാൻ ഗോത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. വെളിപാട് ദിവസം 7-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ഓരോ ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവരെ പറയുന്നുണ്ട്. അവിടെ ദാനിൻ്റെ പേര് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. മഹാവീടന കാലത്ത് ദാൻ ഗോത്രക്കാർ ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരിക്കയില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപ അവരെയും സഹസ്രാബ്ദത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതെ സുഹൃത്തെ, നാമും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലാണ്. എന്നാൽ നമ്മുടെ സേവനത്തിന് കർത്താവ് പ്രതിഫലങ്ങളും തരുന്നു. പട്ടണത്തിൻ്റെ ഒരു ചിത്രത്തോടെ, അതെ, സഹസ്രാബ്ദ രാജ്യത്തിൻ്റെ വർണ്ണനകളോടെ യെഹെസ്കേൽ പ്രവചനം പര്യവസാനിക്കുകയാണ്. സഹസ്രാബ്ദ ആലയം, സഹസ്രാബ്ദത്തിലെ ദേശം, അതെത്ര ആശ്ചര്യകരമാണ്! സകല ശാപവും നീക്കപ്പെട്ടിരിക്കുന്നു. എത്ര മനോഹരമായ ഒരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. 48:35 വാക്യം, അതിൻ്റെ ചുറ്റളവ് 18,000 മുഴം. അന്നു മുതൽ നഗരത്തിന് യഹോവ ശമ്മ എന്ന് പേരാകും. അതായത് യഹോവ അവിടെ. സഹസ്രാബ്ദ രാജ്യത്തിലെ യെരുശലേം പട്ടണത്തെ ശ്രദ്ധേയമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവ മഹത്വത്തിൻ്റെ മടങ്ങി വരവ് യെരുശലേമിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചിഹ്നമായിരിക്കും. ഈ പട്ടണത്തിന് അപ്പോൾ ഒരു പുതിയ നാമം ലഭിക്കുമെന്നത്രേ യെഹെസ്കേൽ പറയുന്നത്. യഹോവ ശമ്മ, അതിൻ്റെ അർത്ഥം യഹോവ അവിടെ എന്നാകുന്നു. യെഹെസ്കേൽ പ്രവാചകൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ദൈവം തൻ്റെ ജനത്തോടൊപ്പം ആയിരിക്കാൻ പോകുന്നു. അതേ സുഹൃത്തെ, ഇസ്രായേൽ സഹസ്രാബ്ദ രാജ്യത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ ആനന്ദിക്കാൻ പോകുന്നു. ഇവിടെ ദൈവമക്കളായ നാം ഓരോരുത്തർക്കും പ്രോത്സാഹനമുണ്ട്, നിർദ്ദേശനങ്ങളുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. ഈ പ്രവചന പുസ്തക പഠനത്തിൽ നാം വിശുദ്ധനായ ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്നതിനെക്കുറിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറെ അറിയിപ്പുകൾ നമുക്ക് തരികയല്ല, കുറെ ആശയങ്ങൾ പഠിപ്പിക്കുകയല്ല. ഇസ്രായേലിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവിയുടെ ചിത്രം സമ്മാനിച്ചുകൊണ്ട് ഈ പഠനം ഇവിടെ പര്യവസാനിക്കുകയാണ്. തുടർച്ചയായി നാം ഇത് പഠിക്കുമ്പോൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും ദൈവത്തെ ഭയപ്പെടുവാനും ദൈവ വഴികളിൽ ജീവിക്കാനും ദൈവം നമ്മെ സഹായിക്കുന്നു.